എവരിയോം ബൈബിൾ സ്കൂൾ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഈ ബൈബിൾ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുന്ന എവരിയോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കളെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. തിരുവെഴുത്തുകളെ വേണ്ട പോലെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ജീവിപ്പിക്കുന്നതും ജീവനുള്ളതുമായി സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഫലം കൊടുക്കുവാൻ കൃപ ചെയ്യണമേ. കർത്താവായ യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. 1 തിമൊഥെയോസ് 6:11. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ദൈവത്തിൻ്റെ മനുഷ്യന് അനുയോജ്യമല്ലാത്ത അനാത്മീക കാര്യങ്ങൾ മുകളിൽ വിവരിച്ച ശേഷം ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ സൽഗുണങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നു. ദുർഗുണങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, സൽഗുണങ്ങൾ പിന്തുടരേണ്ടത് ആവശ്യമാണ്. പഴയനിയമകാലത്തെ പ്രവാചകന്മാരെ ദൈവപുരുഷൻ എന്നും ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നുമെല്ലാം അഭിസംബോധന ചെയ്തിരുന്നു. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ 5-ാം വാക്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന അശുദ്ധിയും 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്വാദവും 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മൗഢ്യവും ദോഷകരവുമായ മോഹങ്ങളും 10-ാം വാക്യത്തിലെ ദ്രവ്യാഗ്രഹവും വിട്ടോടണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൽഗുണങ്ങൾ മാത്രമേ നിത്യമായി നിലനിൽക്കുകയുള്ളൂ, അതിന് മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, സഹിഷ്ണുത, സൗമ്യത എന്നിവയെ ക്രിസ്തീയ സ്വഭാവത്തിൻ്റെ വിവിധ ഘടകങ്ങളായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. 11-ാം വാക്യത്തിൽ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, JN D Kelly ഇതിന് നൽകിയിരിക്കുന്ന നിർവചനം ദൈവത്തിൻ്റെ സേവയിലായിരിക്കുന്ന, ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന എന്നൊക്കെയാണ്. പഴയ നിയമകാലത്ത് ദൈവം തിരഞ്ഞെടുത്തിരുന്നവരെ, ഉന്നത കാര്യങ്ങൾ ഭരവേൽപ്പിച്ചിരുന്നവരെ ദൈവപുരുഷന്മാർ എന്ന് വിളിച്ചിരുന്നു. ആവർത്തന പുസ്തകം 33:1 യോശുവ 14:6, എസ്ര 3:2, സങ്കീർത്തനം 90 എന്നീ തിരുവചന ഭാഗങ്ങളിൽ മോശയെ ദൈവപുരുഷൻ എന്ന് വിളിച്ചിരിക്കുന്നു. 2 ദിനവൃത്താന്തം 8:14, നെഹെമ്യാവ് 12:36 എന്നീ വാക്യങ്ങളിൽ ദാവീദിനെയും, 1 രാജാക്കന്മാർ 17:18, 2 രാജാക്കന്മാർ 1:9 എന്നീ ഭാഗങ്ങളിൽ ഏലിയാവിനെയും, 1 ശമൂവേൽ 9:6, 14-ാം വാക്യം 15-ാം വാക്യം എന്നീ വേദഭാഗങ്ങളിൽ ശമൂവേലിനെയും, 1 രാജാക്കന്മാർ 12:22 ശമയ്യാവിനെയും, 2 രാജാക്കന്മാർ 4:7, 5:14, 6:10, 7:2 എന്നീ വാക്യങ്ങളിൽ ഏലിശയെയും ദൈവപുരുഷന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. മത്തായി 3:7 വരുവാനുള്ള കോപം വിട്ടോടണമെന്നും, 1 കൊരിന്ത്യർ 6:18 ദുർനടപ്പും, 1 കൊരിന്ത്യർ 10:14 വിഗ്രഹാരാധനയും, 1 തിമൊഥെയോസ് 6:10-11 ദ്രവ്യാഗ്രഹവും, 2 തിമൊഥെയോസ് 2:22 യൗവനമോഹങ്ങളും, എബ്രായർ 12:1 സകലഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടോടണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. വിട്ടോടുക, തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്ന വർത്തമാനകാല ക്രിയയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തിന്മകൾ വിട്ടോടണം, നന്മകൾ പിന്തുടരേണ്ടതായ 6 കാര്യങ്ങൾ ഈ വാക്യത്തിൽ കാണാം. അവയെ 3 വീതം 2 കാര്യങ്ങളായി പരാമർശിച്ചിരിക്കുന്നു. നീതി, ഭക്തി, വിശ്വാസം എന്നിവ വിശ്വാസിക്ക് ദൈവത്തോടുള്ള ആഴമായ സാമീപ്യവും, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ ഒരു വിശ്വാസിക്ക് ദൈവത്തോടും മനുഷ്യരോടുമുള്ള മനോഭാവത്തെയും കാണിക്കുന്നവയുമാകുന്നു. 1-ാമത്തേത്, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് അടിസ്ഥാനപരമായി പിന്തുടരേണ്ടതും, 2-ാമത്തേത്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുന്ന പീഡകളും പരിശോധനകളും തരണം ചെയ്യുവാൻ നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതുമായ സൽഗുണങ്ങളും ആകുന്നു. സഹസ് മനുഷ്യവർഗത്തോടെ ഇടപാടുകളിലെ പരമാർത്ഥതയാണ് നീതി. ദൈവത്തോട് ഉള്ള ആദരവും അനുസരണവും സാന്നിധ്യബോധവുമാണ് ഭക്തി. ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തരായിരിക്കുന്നതാണ് വിശ്വാസം. ദൈവത്തോടും മനുഷ്യരോടും ആർദ്രതയോടു കൂടിയ സമീപനമാണ് സ്നേഹം. പരിശോധനകളിൽ കാണിക്കുന്ന സഹനശക്തിയാണ് സഹിഷ്ണുത. ദയയും താഴ്മയുമുള്ള നമ്മുടെ മനസ്ഥിതിയാണ് സൗമ്യത. ഇവയെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളുമാകുന്നു, നാം പിന്തുടർന്നുകൊണ്ടിരിക്കേണ്ടുന്ന സൽഗുണങ്ങളുമാകുന്നു. 12 വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു, അനേക സാക്ഷികൾ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. തീമത്യോസ് ചില ദുർഗുണങ്ങളെ വിട്ട് സൽഗുണങ്ങളെ പിന്തുടരണം. അതേസമയം തനിക്ക് ആത്മീയ പോരാട്ടമുണ്ട്. മത്സരമല്ല പിന്നെയോ ശത്രുവിനോടുള്ള യുദ്ധമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന് നേരെയുള്ള പോരാട്ടമാണ്. വിശുദ്ധിയോടും വിശ്വസ്തയോടുമുള്ള ക്രിസ്തീയ ജീവിതത്തിന് നേരെയുള്ള വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ നിത്യജീവനെ പിടിച്ചുകൊള്ളണം. മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം നിത്യജീവൻ തന്നു, അനേകരുടെ മുമ്പാകെ ഏറ്റു പറഞ്ഞു. വിശ്വാസസ്നാന വേളയിലും അനേകരുടെ മുമ്പാകെ പരസ്യമായി ഏറ്റു പറഞ്ഞു. അതിനുശേഷം കർത്താവിന് വേണ്ടി ഉത്തമ സാക്ഷിയായി നിൽപ്പാനാണ് ദൈവം നമ്മെ രക്ഷിച്ചത്, നിത്യജീവൻ നമുക്ക് തന്നത്. ദൈവത്തിൻ്റെ വിളി ഉന്നത വിളിയാണ്, പ്രത്യേക ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടിയുള്ള വിളിയാണ്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്നത് പ്രായോഗിക ജീവിത ക്രിസ്തീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ വിരൽ ചൂണ്ടുകയാണ്. കൊലോസ് 2:18 ക്രിസ്തുവാകുന്ന തലയെ മുറുകെ പിടിക്കണമെന്നും 1 Thessalonians 5:21 നല്ലത് മുറുകെ പിടിക്കുക എന്നും 2 Thessalonians 2:15 ഉപദേശം മുറുകെ പിടിച്ചുകൊള്ളണമെന്നും 3:6 പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിക്കാനും 3:14 ആത്മവിശ്വാസവും 1:9 വിശ്വാസിയ വചനവും 1 Timotheus 6:12 നിത്യജീവനും 1 Timotheus 6:19 സാക്ഷാലുള്ള ജീവനും മുറുകെ പിടിക്കുക എന്നും കാണുന്നത് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമ്മെ ഉപദേശിക്കുന്ന വാക്യങ്ങളാകുന്നു. ക്രിസ്തുയേശുവിനെ സ്വന്തം രക്ഷയായി സ്വീകരിച്ച് രക്ഷകനായി ഉഭയസംബന്ധം ചെയ്യുന്ന സമയം സഹവിശ്വാസികളായ വിശുദ്ധരും ദൈവദൂതന്മാരും കർത്തൃദാസന്മാരും എല്ലാം അനേകം സാക്ഷികളുടെ ഗണത്തിൽപ്പെടുന്നു. 13:14 നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. 1 Timotheus 5:21 കാണുന്നത് പോലെ ഇവിടെയും വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് വളരെ ഗൗരവമായി കൽപ്പിക്കുകയാണ്. സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശു ക്രിസ്തുയേശുവിനെയും സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകും വരെ ഈ കൽപ്പന നിർമ്മലമായും നിരാക്ഷേപമായും പാലിക്കുക. തിമോത്തിയോസ് ഇത് പാലിക്കണമെന്നതിന് 2 വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു. 1, അവൻ തൻ്റെ ജീവനെ ഭയപ്പെടരുത്. ജീവദായകനും ജീവസംരക്ഷകനുമായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈ ആജ്ഞ നൽകുന്നത്. ലൂക്കോസ് 17:33 കർത്താവ് പ്രസ്താവിച്ചത് എന്താണ്? കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ രംഗത്തിൽ നിനയാ നേരത്ത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയും ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും മനുഷ്യപുത്രൻ്റെ പ്രത്യക്ഷതയിലും സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ആരും പിന്നോക്കം തിരിയരുത് എന്നും ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണമെന്നും പ്രസ്താവിച്ച ശേഷം തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും എന്നും പ്രസ്താവിക്കുകയുണ്ടായി. 2, ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തുവിന് ലഭിച്ച നല്ല സ്വീകാര്യം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നു. 17 Mark 15 Luke 23 Johannine 18 എന്നീ വേദഭാഗങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വീകാര്യം എന്ന പദം 2 Corinthians 9:13 Romans 10:9 1 Timotheus 6:12-14 Hebrews 3:1 Hebrews 4:14-10:23 എന്നീ വേദഭാഗങ്ങളിലും കാണുന്നു. ആകയാൽ ഇത് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രത്യേക ശൈലിയാണെന്ന് മനസ്സിലാക്കാം. ഈ കൽപ്പന എന്നത് സുവിശേഷ സംബന്ധമായും സഭാ പരിപാലന സംബന്ധമായും നൽകിയിരിക്കുന്ന എല്ലാ കൽപ്പനകളെയും ഉദ്ദേശിച്ചാണ്. നിഷ്കളങ്കമായും നിർമ്മലമായും ഈ കൽപ്പന പ്രമാണിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. കർത്താവിൻ്റെ പുനരാഗമനത്തെ കാണിക്കുന്ന മൂന്ന് പ്രധാന മൂലപദങ്ങൾ തിരുവെഴുത്തുകളിൽ കാണാം. അപ്പോക്കലിപ്സ് എന്ന പദം 18 പ്രാവശ്യം, വെളിപ്പാടെന്നാണ് അതിൻ്റെ അർത്ഥം. പറൂസിയ എന്ന പദം സാന്നിധ്യം എന്നർത്ഥമുള്ള പദമാകുന്നു, 24 പ്രാവശ്യം കാണുന്നു. എപ്പിപ്പാനിയ എന്ന പദം പ്രത്യക്ഷത എന്ന അർത്ഥം വരുന്ന വാക്ക് 5 പ്രാവശ്യവും കാണുന്നു. ആദ്യത്തെ രണ്ട് പദങ്ങളും ഇടയലേഖനങ്ങളിൽ കാണുന്നില്ല, എന്നാൽ എപ്പിപ്പാനിയ എന്ന വാക്ക് 5 പ്രാവശ്യം ഇടയലേഖനങ്ങളിൽ മാത്രം കാണുന്നു. 1 തിമോത്തിയോസ് 6:16, 2 തിമോത്തിയോസ് 1:10, 2 തിമോത്തിയോസ് 4:1, 8 തീത്തോസ് 2:12 എന്നീ വാക്യങ്ങളിൽ എപ്പിപ്പാനിയ എന്ന വാക്കാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. 15-16 വാക്യങ്ങൾ, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും ആയവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അമർത്യത ദൈവത്തിന് മാത്രമുള്ള സ്വഭാവമാണെന്ന് സകലരും ഗ്രഹിക്കും. അമർത്യത സ്വയം ഉൾക്കൊള്ളുന്ന ഏക വ്യക്തിയാണ് ദൈവം. ദൂതന്മാർക്ക് അമർത്യത നൽകിയിട്ടുണ്ട്. പുനരുത്ഥാന ശരീരം ലഭിക്കുന്ന വിശ്വാസികൾക്ക് ദൂതതുല്യമായ ശരീരം ലഭിക്കും എന്ന് കർത്താവ് സദൂക്യരോട് പ്രസ്താവിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15:53-54 വാക്യങ്ങളിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും എന്ന് നാം വായിക്കുന്നു. 15 വാക്യം കർത്താതി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും 16 വാക്യം പിതാവാം ദൈവത്തെ പ്രത്യേകമായും പരാമർശിക്കുന്ന വാക്യങ്ങളാണ്. മിസ്റ്റർ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ ലേഖനം എഴുതുന്ന സമയത്ത് യേശുക്രിസ്തു തിരസ്കരിക്കപ്പെട്ടവനായിരുന്നു. ഇന്നും ലോകജനം അവനെ നിഷേധിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു വാഗ്ദത്തം തന്നതുപോലെ വീണ്ടും വരുമ്പോൾ തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായി സർവജനവും അംഗീകരിച്ച് വായികൊണ്ട് ഏറ്റുപറയുന്ന മനോഹരമായ ഒരു ദിവസം ഇതാ സമാഗതമാകുന്നു. 16 വാക്യത്തിൽ ദൈവത്തെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായി പറഞ്ഞിരിക്കുന്നു. ദൈവസിംഹാസനത്തെ വലയം ചെയ്തിരിക്കുന്ന തേജസ്സിനെയും പ്രഭയെയുമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവത്തെ തൻ്റെ സാരാംശത്തിൽ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയുകയുമില്ല. പഴയ നിയമകാലത്ത് മനുഷ്യൻ ദൈവപ്രത്യത്തെ ദർശിച്ചിട്ടുണ്ട്, അത് ദൂതന്മാരുടെ വേഷത്തിലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ രൂപം വെളിപ്പെട്ടത് യേശുക്രിസ്തുവിൽ കൂടെയാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ മർത്യനയനങ്ങൾ കൊണ്ട് ദർശിക്കുവാൻ സാധ്യമല്ല. നാം തേജസ്വീകരിക്കപ്പെടുന്ന സമയത്ത് ആ പ്രത്യക്ഷത നമുക്ക് ലഭിക്കുവാൻ പോകുന്നു. 17 വാക്യം, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതിരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിപ്പാനും ധനവാന്മാരാകുവാൻ ബന്ധപ്പെടുന്നവരെ കുറിച്ച് വിശുദ്ധ പൗലോസ് സുദീർഘമായി പരാമർശിച്ചതിന് ശേഷം ഇവിടെ ധനവാന്മാരായിരിക്കുന്നവരെ കുറിച്ച് പ്രസ്താവിക്കുന്നു. അവർ ഉന്നതഭാവം കൂടാതെ ജീവിക്കണം. ദരിദ്രരെ നിന്ദിക്കുകയും സംസ്കാരമില്ലാത്തവരും വിവേകമില്ലാത്തവരും എന്ന് അവരെക്കുറിച്ച് ഭാവിക്കുകയും ചെയ്യുന്നത് കൂടാതെ അവരെക്കാൾ തങ്ങൾ ആ വിഷയങ്ങളിൽ വലിയ വ്യത്യസ്തരാണെന്ന് ഭാവിക്കുകയും ചെയ്യുന്ന ധനാഠ്യരോട് തിമോത്തിയോസെ ഉപദേശിപ്പാൻ വിശുദ്ധപൗലോസായ പൗലോസ് ആവശ്യപ്പെടുന്നു. ന്യായപ്രമാണ യുഗത്തിൽ സമ്പത്ത് ദൈവാനുഗ്രഹത്തിലെ അടയാളമായി കരുതിയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ സമ്പത്ത് അനുഗ്രഹങ്ങളുടെ അടയാളമായി പറയപ്പെടുന്നില്ല. ക്രിസ്ത്യാനിയായി കക്ഷം സഹിക്കുന്നത് പുതിയ നിയമകാലത്തിലെ ഏറ്റവും വലിയ ധനമായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിശ്ചയമില്ലാത്ത ധനത്തിൽ ധനവാന്മാർ ആശ്രയം വെക്കുവാൻ പാടില്ല. നിലനിൽക്കുന്ന സമ്പത്ത് ദൈവവചനം മാത്രമാണ്. നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കും. 18-19 വാക്യങ്ങൾ, വിശ്വാസി അവകാശമാക്കിയിട്ടുള്ള ധനം സത്യത്തിൽ അവൻ്റെതല്ല എന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യവിചാരകൻ എന്ന നിലയിൽ അത് ആ വ്യക്തിയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ദൈവഹിതപ്രകാരം സഹജീവികൾക്ക് വേണ്ടത് അത് കൈകാര്യം ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വം ആ വ്യക്തിക്കുള്ളതാണ്. ഔദാര്യശീലമുള്ളവനായി സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആവോളം നന്മ ചെയ്യുക, കഴിയുന്ന എല്ലാ വിധത്തിലും എല്ലാ വഴികളിലും എല്ലായിടങ്ങളിലും എല്ലാ സമയത്തും എല്ലാവർക്കും എപ്പോഴെല്ലാം സാധിക്കുമോ അപ്പോഴെല്ലാം സൽപ്രവർത്തികൾ ചെയ്യുക. ഇതായിരുന്നു ജോൺ വെസ്ലിയുടെ ജീവിത തത്വം. ദാനശീലൻ എന്നത് കർത്താവ് ആവശ്യപ്പെടുന്ന അവസരങ്ങളിലൊക്കെ ദാനം ചെയ്യുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം എന്നർത്ഥം. അത് ഭാവി കാലത്തേക്കുള്ള നല്ലൊരു നിക്ഷേപമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. 17-ാം വാക്യത്തിൽ വിശ്വാസിക്ക് ദൈവത്തോടുള്ള മനോഭാവം എന്തായിരിക്കണമെന്ന് പറഞ്ഞിട്ട് 18-19 വാക്യങ്ങളിൽ കൂട്ടുവിശ്വാസികളോട് എങ്ങനെ വർത്തിക്കണം എന്ന് പറയുന്നു. 1. നന്മ ചെയ്യണം. 2. സൽപ്രവർത്തികളിൽ സമ്പന്നരായിരിക്കണം. 3. ദാനശീലമുള്ളവരായിരിക്കണം. 4. ഔദാര്യമുള്ളവരായിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നവൻ വരും കാലത്തേക്ക് തങ്ങൾക്ക് വേണ്ടി വലിയ നിക്ഷേപം സ്വരൂപിക്കുന്നു. ഇന്ന് ഇവിടെ കർത്താവിന് വേണ്ടി ചെലവ് ചെയ്യുന്നതെല്ലാം നിത്യതയിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങൾക്ക് വേണ്ടിയുള്ള നല്ലൊരു അടിസ്ഥാനപരമായ നിക്ഷേപമാണ്. ഇങ്ങനെ ചെയ്യുന്നവർ ലൗകിക ധനത്തെ സ്വർഗീയ ധനമായി രൂപാന്തരപ്പെടുത്തുന്നു എന്ന് ഹാർവി പ്രസ്താവിച്ചിരിക്കുന്നു. രക്ഷ തീർച്ചയായും കൃപയാലാണ്, അതിനുള്ള മാർഗം വിശ്വാസം മാത്രമാണ്. എന്നാൽ പ്രതിഫലം നമ്മുടെ പ്രവൃത്തിക്കനുസരണമായിരിക്കും. ദാനിയേൽ 12:3, 2 കൊരിന്ത്യർ 5:10, 1 കൊരിന്ത്യർ 3:8, വെളിപ്പാട് പുസ്തകം 22:12 എന്നീ വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. അപ്പോലോസ്തലനായ പൗലോസിന്റെ ഈ പഠിപ്പിക്കൽ 6:20 വാക്യത്തിലും 25:34 40-46 വാക്യങ്ങളിലും 18:22 വാക്യത്തിലും കർത്താവ് പഠിപ്പിച്ചതിനോട് ഒത്തുവരുന്നുണ്ട്. ഇത് ധനവാന്മാരോട് ആജ്ഞാപിക്കുക എന്നത്രേ നാം കാണുന്നത്. ഈ സന്ദേശം ഇപ്രകാരം പഠിപ്പിക്കുന്നവർ എത്ര പേരുണ്ട്? വിപ്ലവാത്മകമായ ഈ ഉപദേശം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ സന്ദേശം നാം പ്രസംഗിക്കണമെങ്കിൽ ആദ്യമായി നാം തന്നെ അത് ചെയ്യുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതമാണ് നമ്മുടെ വാക്കുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. സാക്ഷാലുള്ള ജീവൻ എന്നത് ഇഹലോക ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം ദൈവനാമ മഹത്വത്തിനുള്ളതാണെന്നുള്ള നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിക്കുകയും നിത്യമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഭൗതിക ചിന്തകളും സമ്പത്തും ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യവും ആത്മീയ ശക്തിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സഹവിശ്വാസികളെ യഥാർത്ഥ വിശ്വാസ ജീവിതത്തിലേക്കും ത്യാഗപൂർണമായ സൽപ്രവൃത്തികളിലേക്കും ആഹ്വാനം ചെയ്യുവാൻ ഈ തലമുറയിൽ ആറെഴുന്നേക്കും. വിശ്വാസികൾ വിശ്വാസത്തിൽ ജീവിക്കാതെ കാഴ്ചയാൽ ജീവിക്കുന്നു എങ്കിൽ ഇത് മറ്റുള്ളവരോട് പറയുവാൻ എങ്ങനെ കഴിയും? നിത്യമായ പ്രതിഫലം ലഭിക്കാത്ത നിലയിൽ നമ്മുടെ ഭൗതിക സമ്പത്ത് വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് ഈ വേദവചനം നമ്മെ പഠിപ്പിക്കുന്നു. 20-ാം വാക്യം: അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃതാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. തിമോത്തിയോസിനോടുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ അന്തിമായ പ്രബോധനവാക്യമാണിത്. തൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തു സൂക്ഷിച്ചു കൊള്ളുവാൻ അവനെ ഉപദേശിക്കുന്നു. ബാങ്കിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത് പോലെ തിമോത്തിയോസിനെ പരമേൽപ്പിച്ചിട്ടുള്ള സത്യം യാതൊരു തകരാറും സംഭവിക്കാതെ മുഴുവനായും കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഉണർത്തുന്നു. ജ്ഞാനമെന്ന് തെറ്റായി പേർ പറയുന്ന ഭക്തിവിരുദ്ധമായ വൃതാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞിരിപ്പാൻ അവനോട് ആവശ്യപ്പെടുന്നു. വൃതാലാപങ്ങൾ പ്രയോജനമില്ലാത്തതും അർത്ഥമില്ലാത്തതുമായ സംസാരത്തെ കുറിക്കുന്നു. ഭക്തിവിരുദ്ധമായതൊന്നും ജ്ഞാനമാകയില്ല. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ജ്ഞാനമെന്ന് പേർ പറഞ്ഞ് ക്രിസ്തീയ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി വരുന്ന പല പഠിപ്പിക്കലുകളെയും തിമോത്തിയോസ് നേരിടേണ്ടതായി വരുമെന്ന് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കിയിരുന്നു. ഇക്കാലത്ത് ഈ വാക്യം വ്യാജോപദേശം പഠിപ്പിക്കുന്ന കൾട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. സ്വഭാവത്തിലും അറിവിലും ക്രിസ്തീയമെന്നാണ് ക്രിസ്ത്യൻ സയൻസ് എന്ന ഗ്രൂപ്പ് അവകാശപ്പെടുന്നത്. എന്നാൽ അത് വാസ്തവത്തിൽ ക്രിസ്തീയവുമല്ല, ശാസ്ത്രീയവുമല്ല. അത് തെറ്റായ അവകാശവാദമാണെന്ന് തിരുവെടുത്ത് തെളിയിക്കുന്നു. വാസ്തവത്തിൽ ശാസ്ത്രത്തിലെ ശരിയായ കണ്ടെത്തലുകൾ എല്ലാം തിരുവെഴുത്തുമായി യോജിച്ചു പോകുന്നവയാണ്. ശാസ്ത്രത്തിൻ്റെ സകല രഹസ്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ മറച്ചു വച്ചിരിക്കുന്ന ദൈവമാണ് തിരുവെഴുത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. ശാസ്ത്രം പലതും മനുഷ്യന്റെ സിദ്ധാന്തങ്ങളാണ്. ദൈവവചനത്തിന് വിരുദ്ധമായ അത്തരം സിദ്ധാന്തങ്ങളെല്ലാം നാം വിവേചിക്കണം. തള്ളിക്കളയേണ്ടത് തള്ളിക്കളയണം. ഒരു കാലത്ത് ശരിയെന്ന് ധരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന അനേക ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ പിന്നീട് തെറ്റെന്ന് കണ്ടുപിടിക്കുകയും അവ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്തതായി സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ ജീവനുള്ള വചനം. ഈ ഉപനിധി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. കാത്തുകൊള്ളേണ്ടതിന് പരിശുദ്ധാത്മാവിനാലാണ് നാം സൂക്ഷിക്കേണ്ടത്, കാത്തുകൊള്ളേണ്ടത്. 2 തിമോത്തിയോസ് 1:11 ഈ ഉപനിധി സുവിശേഷമാണെന്നും 2 തിമോത്തിയോസ് 1:14 അത് പരിശുദ്ധാത്മാവിനാൽ കാത്തുകൊള്ളണമെന്നും വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പിന്നാലെ വ്യക്തമാക്കിയിരിക്കുന്നു. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് 11-ാം വാക്യത്തിലും ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക എന്ന് 14-ാം വാക്യത്തിലും സൂചിപ്പിക്കുന്നു. ഉപനിധി എന്ന വാക്ക് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് നിന്റേതല്ല, വേറൊരാളുടെ സ്വത്ത്. നിന്നെ വിശ്വസിച്ച് പരമേൽപ്പിച്ചിരിക്കുകയാണ്, അത് ഒട്ടും കുറഞ്ഞു പോകരുത് എന്ന് ക്രിസ്തോസം ഇതേക്കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഉപനിധി എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഉപനിധി ഡിപ്പോസിറ്റ് എന്ന ബാങ്കിങ് പദമാണ്. ഈ വാക്ക് ഇടയ ലേഖനങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ. ക്രിസ്തീയ സുവിശേഷമായ ഉപനിധി മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, ദൈവം മനുഷ്യനെ പരമേൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപമാണ്. അങ്ങനെ സുവിശേഷം തിമോത്തിയസിൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്. സുവിശേഷം കൊണ്ട് എന്ത് ചെയ്തു എന്നതിൻ്റെ കണക്ക് അവൻ ദൈവത്തിന് നൽകണം. ശുശ്രൂഷകന്മാർ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരാണ്. തീത്തോസ് 1:7 ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിച്ച ചിലർ ഇത്തരം തെറ്റായ ഉപദേശങ്ങൾ കൈക്കൊണ്ടതിനാൽ വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു എന്ന് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കുന്നു. ചിലർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നവരെ കുറിച്ചാണ്. 1 തിമോത്തിയോസ് 1:3 അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാകളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസൊസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. 1 തിമോത്തിയോസ് 1:6 ചിലർ ഇവ വിട്ടുമാറി മൃതാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേശകന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല. 1 തിമോത്തിയോസ് 1:19 ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഈ വാക്യങ്ങളിലെല്ലാം കാണുന്നത് എന്താണ്? സത്യവും വിശ്വാസവും വിട്ടവർ സഭയിൽ തന്നെയാണ് തുടരുന്നത്. അവർ സഭയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ചിലരെ കൂടെ അതിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. വാക്യം 22 കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഈ ആശീർവാദം ചുരുങ്ങിയതെങ്കിലും ആണെങ്കിലും അർത്ഥഗാംഭീര്യമുള്ള അഭിവാദനമാണ്. കാരണം കൃപ എല്ലാറ്റിലും വലിയ അനുഗ്രഹമാണ്. ആമുഖ അഭിവാദനത്തിൽ കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപസംഹാര ആശീർവാദത്തിലും കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പിന്നെയും പറയുന്നു. വിശ്വാസിക്ക് വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവകൃപയാണ് ആവശ്യമായിരിക്കുന്നത്. നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആരംഭ അഭിവാദനത്തിൽ പറഞ്ഞതിന് ശേഷം കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഉപസംഹരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഈ ലേഖനം തിമോത്തിയോസിന് വ്യക്തിപരമായിട്ട് എഴുതിയ ലേഖനമാണെങ്കിലും ഇതിലെ ഉള്ളടക്കം എല്ലാം സകല വിശ്വാസികൾക്കും ഉള്ളതാണ്. ആകയാൽ ക്രിസ്തീയ സമൂഹത്തിന് പൊതുവെ കൃപ ആശംസിച്ചുകൊണ്ട് ഈ ലേഖനത്തിന് തിരശീലയിടുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ തിരുവെഴുത്തുകളെ ശ്രദ്ധിച്ച് പഠിക്കുന്ന എവരിയോ ബൈബിൾ സ്കൂൾ ശ്രോതാക്കളെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. ഈ ജീവനുള്ള വചനം ജീവിപ്പിക്കുന്ന വചനം, രൂപാന്തരപ്പെടുത്തുന്ന വചനം, സൗഖ്യമാക്കുന്ന വചനം, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വചനം, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന വചനം, പ്രാണനെ തണുപ്പിക്കുന്ന വചനം കേൾക്കുന്നവർ ഹൃദയത്തിൽ സംഗ്രഹിച്ച ക്ഷമയോട് 30, 60, 100 മേനി ഫലം കൊടുപ്പാൻ കൃപ നൽകുമാറാകണമേ. ആമേൻ, ആമേൻ.